It shows the word of God is. Could you please explain as 4:12 in the next class? എന്ന് എന്നോട് ചോദിച്ചു. ഈ അതിന് ഈ ചോദ്യത്തിന് ഞാൻ ആദ്യം മറുപടി പറയാം. അതായത് ഈ എബ്രായലേഖന 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേറുപിടിവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം, അത് അവിടെ കിടക്കെ എന്തുകൊണ്ടാണ് ഈ 15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അതിനെ കീവേഡ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ ഈ 4:15 ഈ എബ്രായ ലേഖനത്തിലെ കീ വേഴ്സ് എന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ആദ്യം ഈ ചോദ്യത്തിന്റെ മറുപടി ആദ്യം തരാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് രണ്ടാമത് വരാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത് എന്നുള്ളത് എന്തുകൊണ്ടാണ് ലേഖനത്തിലെ കീ വേഴ്സസ് ആയിട്ട് വരുന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ലേഖനകർത്താവ് ആരെന്നറിയാത്ത എബ്രായ ലേഖനമാണെങ്കിലും ഒക്കെ ഈ ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. നിങ്ങൾ ഈ കാറെ പോകുന്നവരോ അല്ലെങ്കിൽ വീടുകളിൽ ഇങ്ങനെ ഇരുന്ന് പിള്ളേർ വർത്തമാനം പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണൊന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. ദയവായി എന്നെ കേൾക്കുന്നവര് നിങ്ങളുടെ ഫോണൊന്ന് മ്യൂട്ട് ചെയ്യണം, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. അത് പറയാനായിട്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളതെന്നുള്ളത് എന്തുകൊണ്ടാണ് ഇതിന്റെ കീ വേഴ്സസ് ആയിട്ട് എടുത്തതെന്നാണ് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ലേഖനങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ വേണമെങ്കിൽ ചുമ്മാ ഒരു വാക്യം എടുത്ത് നമുക്ക് ദൈവവചനമായിട്ട് അതിനെ നമ്മൾ തീർച്ചയായിട്ടും വിശ്വസിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലേഖനത്തെ മുഴുവനായിട്ട് എടുത്തു കുറച്ചുകൂടി ഒന്ന് ഉയർന്നിട്ട് വിശദമായിട്ട് അതിനെ പഠിക്കാനായിട്ട് അത് എഴുതിയ പശ്ചാത്തലം എന്ത് സാഹചര്യത്തിൽ എഴുതി അങ്ങനെ ഒരു വാക്യം അവിടെ എഴുതാനായിട്ടുള്ള സാഹചര്യം എന്താണെന്നൊക്കെ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കുറച്ചുകൂടി ഉയർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഓരോ ലേഖനത്തിനും ഒരു പൊതു ആശയം കാണും, ഒരു പൊതു ആശയം കാണും, കോമൺ തീം. ആ പൊതു ആശയം എന്നുള്ളത് ദ ഹൈ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതാണ് ഈ എബ്രായ ലേഖനത്തിന്റെ പൊതു ആശയം. ഇവിടെ എബ്രായ ലേഖനകർത്താവ് യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് അവതരിപ്പിക്കുക, മഹാപുരോഹിതനായിട്ട് അവതരിപ്പിക്കുന്നത് അതാണ് ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് അതാണ്. അപ്പം മഹാപുരോഹിതനായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ ഈ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളതോ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ കീവേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിന് മനോഹരമായ ഒരു വാക്യം ഇതിന്റെ കീവേഴ്സ് ആയിട്ട് എടുക്കാൻ ഈ എബ്രായ ലേഖനം മുഴുവൻ അഴിച്ചു പരിശോധിച്ചാലും ഇല്ല. ഈ ഒരു വാക്യം വായിച്ചാൽ ഈ എബ്രായ ലേഖനത്തിനെ മുഴുവൻ സത്തയും നമുക്ക് കിട്ടും. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെയാണ്. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഹി ഈസ് സുപ്പീരിയർ ടു ഏഞ്ചൽസ്, ഹി ഈസ് സുപ്പീരിയർ ടു മോസസ്, ഹി ഈസ് സുപ്പീരിയർ ടു ഓൾ അതർ പ്രൊഫറ്റ്സ്, ഹി ഈസ് സുപ്പീരിയർ ടു ഓൾ ഹ്യൂമൻ ബീങ് എന്നൊക്കെ പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് കാൽവരിയിൽ യാഗമായിട്ട് തീർന്ന പുരോഹിതനും ബലിവസ്തുവുമായിട്ട് തീർന്ന ക്രിസ്തുവിനെ അവതരിപ്പിക്കാനായിട്ടാണ് എബ്രായ ലേഖനകർത്താവ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിന്റെ കീ വേഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ഹൈ പ്രീസ്റ്റ് എന്നുള്ള കാര്യം തന്നെ എടുക്കണം. അതുകൊണ്ടാണ് ഇത് ഞാൻ മാത്രമായിട്ട് എടുത്തേക്കുന്ന ഒരു കാര്യമല്ല, പൊതുവെ വേദപുസ്തകം പഠിക്കുന്ന എബ്രായ ലേഖനം പഠിക്കുന്ന എല്ലാവരും കീ വേഴ്സ് ആയിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, അവൻ നമ്മുടെ ബലഹീനതകളിലൊക്കെ സഹതാപം കാണിച്ചുകൊണ്ട് പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്ക് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അങ്ങനെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാനുള്ള സാഹചര്യം ക്രിസ്തു നമുക്ക് മഹാപുരോഹിതനായി കാൽവരിയിൽ ബലിയായി തീർന്നു നൽകിയത് കൊണ്ടെന്നുള്ള ആശയം എബ്രായ ലേഖനകർത്താവ് എഴുതാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് അതിനെ കീ വേഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ആൻറ്റി ചോദിച്ചേക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് മേളിൽ നിന്ന് മനോഹരമായിട്ട് അച്ഛൻ എപ്പോഴും പറയുകയല്ലേ നിങ്ങൾ വചനം പഠിക്കണമെന്നൊക്കെ പറയും. അപ്പൊ അതേ വചനത്തിന്റെ കാര്യം എഴുതിയേക്കുന്നത് എന്തുവാ 12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, പ്രാണനെയും ആത്മാവിനെയും സത്യമജ്ജകളെയും വേർപൊടിവിക്കും വരെ തുളസിയല്ലെന്നതാണ്. ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്ക് അതിനുള്ള മറുപടി രണ്ട് കാര്യങ്ങളെ പറയാം. ഒന്ന്, ഈ വചനം വചനത്തെ പറ്റിയുള്ള വിശദീകരണമാണ്. ഈ ഒരു വാക്യം വചനത്തെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പൗലോസ് അല്ല എബ്രായ ലേഖനകർത്താവ് ഇതിന്റെ മെയിൻ തീമിൽ നിന്നൊന്നും മാറി ചില ചില ആശയങ്ങളിലേക്ക് പോകുന്നതായിട്ട് നമുക്കറിയാം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് വചനത്തെ പറ്റിയുള്ള വേദപുസ്തകത്തിൽ വെച്ച് തന്നെ വളരെ ശ്രേഷ്ഠമായ വചനത്തെ പറ്റി പഠിക്കേണ്ടതായ ഭാഗം വിചാരിക്കുന്നത്. നേരത്തെ ഞാൻ വിശദമായിട്ട് കഴിഞ്ഞല്ലേ അങ്ങേ ക്ലാസ്സിൽ വളരെ മനോഹരമായിട്ട് ആ വാക്യത്തെ പറ്റി വിശദമായിട്ട് തന്നെ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പെട്ടെന്ന് എനിക്കിനിയും അതിനെപ്പറ്റി പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു അരമണിക്കൂറോടെ തന്നെ ആ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ യോഹന്നാൻ 1:1 നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ തീം യേശു ക്രിസ്തുവിനെ വചനമായിട്ട് അവതരിപ്പിക്കാനാണ്. എബ്രായ ലേഖനത്തിന്റെ തീം മഹാപുരോഹിതനായിട്ട് അവതരിപ്പിക്കാനാണ്. പൗലോസ് ശ്ലീഹായുടെ ഓരോ ലേഖനങ്ങളും എടുത്താൽ ഓരോ ചോദ്യത്തിനുള്ള മറുപടി ഉത്തരവൊക്കെയാണ്. വെളിപാട് പുസ്തകത്തിൽ ദർശനങ്ങൾക്കാണ് പ്രാധാന്യം. യാക്കോബിന്റെ ലേഖനത്തിൽ വേർഡ് ആൻഡ് ഡീഡ്, വചനത്തിനും വിശ്വാസത്തിനും പ്രവർത്തിക്കുമുള്ള പ്രാധാന്യം കാണിക്കുന്നു യാക്കോബ്. പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിലും സെക്കൻഡ് കമ്മിങ്ങിനെ പറ്റിയുള്ള പ്രാധാന്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പൊതു തീമുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇനിയും വിശദമായിട്ട് അതിനെ പറ്റി പോകുന്നില്ല. നേരത്തെ ഞാൻ ഇന്ന് ക്ലാസ് എടുത്തതായതുകൊണ്ട് ദയവായിട്ട് ഇപ്പൊ അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് ദയവായി ആ കാര്യത്തിൽ ക്ഷമിക്കുക. അടുത്ത ചോദ്യം, ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഈ അങ്ങനെയെങ്കിൽ മറ്റ് 12 അപ്പോസ്തലന്മാർക്ക് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടെങ്കിൽ ഈ പൗലോസ് ശ്ലീഹായുടെ കാര്യം തന്നെ ആകും. പ്രത്യേകിച്ച് നമ്മൾ 4 ദുബ്ദേനില് പിന്നെ പൗലോസ് ശ്ലീഹായെ ഒക്കെ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ പൗലോസ് ശ്ലീഹായെ ഒരു അടിസ്ഥാനമായിട്ട് ഇടേണ്ടതല്ലേ? പ്രത്യേകിച്ച് 10-13 ലേഖനങ്ങളും ഒക്കെ ചമച്ചു ഇത്രയും ശക്തനായ ഒരു പോരാളിയായിട്ട് ക്രിസ്തീയ സഭയ്ക്ക് വളരെ അഭിമാനത്തോടെ എടുത്തുയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ട് 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് അങ്ങോട്ട് ഇട്ടുകൂടാ എന്നുള്ളൊരു ചോദ്യം. അതിന്റെ മറുപടി ഒറ്റ വാക്യത്തിൽ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഈ പൗലോസ് ശ്ലീഹായെ ഈ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അടിസ്ഥാനമായി ഇട്ടേക്കുന്നതായി പ്രത്യേകിച്ചൊരു വാക്യം എടുത്തു കാണിക്കാനായിട്ട് നമുക്കില്ല. അല്ലെങ്കിൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ ഇത് ചുമ്മാതെ അങ്ങ് തെരഞ്ഞെടുക്കുമെന്നും അല്ലായിരുന്നു. യേശു ക്രിസ്തു 12 പേരെ തെരഞ്ഞെടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 6:12-13 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആ കാലത്ത് അവർ ലൂക്കോസ് 6:12-13, സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 6:12-13. ആ കാലത്ത് അവർ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു, അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേർ വിളിച്ചു. എത്ര ശക്തമാണെന്ന് നോക്കണേ. യേശുക്രിസ്തുവാണ് ആരാ? മനുഷ്യപുത്രനാ, ദൈവപുത്രനാണ്. അവൻ എന്നാ ചെയ്തു? 12 പേരെ തെരഞ്ഞെടുക്കാൻ നേരം ചുമ്മാ എന്നാ ചെന്ന് ദൈവമൊക്കെ അല്ലേ, എന്നാ പിന്നെ ഡയറക്റ്റ് ആയിട്ട് ചെന്ന്? ഇല്ല. ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടവൻ മലയിൽ ചെന്നു, ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. ആലോചിച്ച് നോക്കണം, രാത്രി മുഴുവൻ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുവാണേ. പ്രാർത്ഥിച്ചിട്ടാണ് നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു. അപ്പൊ നേരം വെളുത്തപ്പോ കുറെ പേര് ഇവിടെ ഉറങ്ങുന്നുണ്ടാവും. യേശു ക്രിസ്തു ശക്തമായിട്ട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ശിഷ്യന്മാരെ വിളിച്ചു. അപ്പൊ എത്ര പേര് വന്നു? 12 പേരൊന്നും അല്ല വന്നേ, ഒരു 10-35 പേരേലും ഏറ്റവും കുറഞ്ഞ വന്നു കാണും. അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു, അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേര് വിളിച്ചു. അതാണ് ലൂക്കോസ് പറയുന്ന ഒരാശയം. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക, എന്നെ അനുഗമിക്കാന്നൊക്കെ പറഞ്ഞ് പലരെയും പലയിടത്തു നിന്നും വിളിച്ചെങ്കിലും അവരെല്ലാം കൂടെ ചേർത്ത് ബാക്കിയുള്ളവരെയൊക്കെ എല്ലാം കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടത്തിയതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെയാണ് 12 പേരെ തെരഞ്ഞെടുത്തേക്കുന്നത്. അത് മറ്റ് സുവിശേഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതായ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 12 അപ്പോസ്തോലന്മാരെയാണ് ഈ അപ്പോസ്തോലൻ എന്നുള്ള വാക്കുകൊണ്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. എന്നാല് ഈ അപ്പോസ്തോലൻ എന്നുള്ള വാക്ക് അല്ലാതെ പലർക്കും ഉപയോഗിച്ചിട്ടുമൊക്കെ ഉണ്ട്. ഈ വേദോത്സവത്തിൽ തന്നെ നമുക്ക് ബർണബാസിനെയും ശീലാസിനെയും തിമോത്തിയോസിനെയും പൗലോസ് എപ്പോഴും 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 സ്വയം അപ്പോസ്തോലൻ 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 ഉപയോഗിക്കുന്നൊക്കെ നമുക്ക് കാണാം. അപ്പൊ ബർണബാസും ശീലാസും തിമോത്തിയോസും പൗലോസും ഇവരെയൊക്കെ അപ്പോസ്തോലന് ഉള്ള പദവി ഉണ്ടായിരുന്നു. അവരെ അല്ലെങ്കിൽ അപ്പോസ്തോലന് വിളിച്ചിരുന്നു. അപ്പോസ്തോല പ്രവൃത്തികൾ 14:4-14 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതായ കാര്യമാണ്. എന്നാൽ ഈ 12 പേരെ തെരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഈ എക്കോണമി ഓഫ് സാൽവേഷൻ, ദൈവത്തിന്റെ രക്ഷാദൗത്യം പൂർത്തിയാക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചതായ കാര്യമാണ്. അതില് നിങ്ങൾക്കറിയാം, ശൗല് തന്നെ, ശൗലിന് മാനസാന്തരം ഉണ്ടാകുന്നത് ആദ്യകാലത്ത് ശിഷ്യന്മാര് ഈ സുവിശേഷമൊക്കെ അറിയിച്ച് നടന്നപ്പോൾ. നിങ്ങൾക്കറിയാലോ, വേദവസമൊക്കെ എഴുതിയത് 10-70 വർഷങ്ങൾ 10-60 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായി. 10-60, അതായത് നിങ്ങൾ നമ്മുടെയൊക്കെ അല്ലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സ്ഥലമൂത്ത ആൾക്കാരുടെ ജീവിതചക്രത്തിനും അപ്പുറം വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പിന്നെ വേദവസം എഴുതാനൊക്കെ തുടങ്ങിയത്. അപ്പോ ആ ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്തിൽ 12 അപ്പോസ്തലന്മാർക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് പൗലോസിനെ ദൈവം ദർശനത്തിൽ, നിങ്ങൾക്കറിയാം ശൗലായിട്ടിരുന്ന സ്തേഫാനോസിനെ കല്ലെറിയുമ്പോൾ അവിടെ കല്ലെറിഞ്ഞവരുടെ ഉടുപ്പും പിടിച്ചുകൊണ്ട് കൊല്ലട കൊല്ലട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ ശൗല്. അദ്ദേഹത്തെ ദൈവനബ്രാൻ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരുമായിരുന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളായി ലേഖനങ്ങളിൽ എഴുതിയേക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് എടുത്ത് നമ്മൾ അങ്ങ് വായിക്കുമ്പം ഒറ്റ ഒരു സ്ട്രെച്ചായിട്ട് നമുക്ക് അങ്ങ് തോന്നും. പക്ഷെ ആ ഡിഫറൻസ് നിയമങ്ങളൊന്ന് മനസ്സിലാക്കണം, അത് അങ്ങനെ മനസ്സിലാക്കുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഈ 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ വിളിച്ചു വേർതിരിച്ച വ്യക്തി അല്ല പൗലോസ്. എന്നാൽ പൗലോസിനെ പറ്റി നമുക്കൊന്ന് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മറ്റവർക്ക് തുല്യമായ സ്ഥാനം തന്നെ അവകാശപ്പെടുകയും അത് മറ്റുള്ളവർ കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാനം അങ്ങനെ കിടക്കട്ടെ, ഇപ്പോഴും പറയുന്ന നമ്മുടെ സഭയെ പറ്റി പറയുന്ന കാത്തലിക് അപ്പോസ്തലിക് വൺ ആൻഡ് ഹോളി എന്നാ പറയുന്നല്ലേ. കാതോലികം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ, എല്ലായിടത്തും ഉള്ള കാത്തോലിക്ക സഭയെന്നല്ല അർത്ഥം, യൂണിവേഴ്സൽ ആയിട്ടുള്ള സഭയാണ് അപ്പോസ്തോലിക്. 12 അപ്പോസ്തലന്മാരുടെ പ്രാധാന്യം ഞാൻ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, കയ്യപ്പിലൂടെ അതങ്ങനെ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞതാണ്. ആ അപ്പോസ്തോലിക് അടിസ്ഥാനം നമുക്കുണ്ട്. എനിക്കും നിങ്ങൾക്കും എല്ലാം ഈ പത്രോസിന് മുതല് യോഹന്നാന് വരെ അല്ലെ മത്യാസിന് വരെ കൊടുത്തിരിക്കുന്ന അതേ പ്രാധാന്യം തരാനായിട്ട് ദൈവത്തിന്റെ ആഗ്രഹം. അപ്പൊ നമ്മൾ അവരിലേക്ക് ചെല്ലണം. പക്ഷെ വചനം വളരെ കൃത്യമായിട്ട് പറയുന്നു, യേശു ക്രിസ്തുവിന് ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അതനുസരിച്ചാണ് അവരെ തെരഞ്ഞെടുത്തതും. അവരെയാണ് ആ 12 കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുകളാണ് സ്വർഗീയ രാജ്യത്തിലെ അടിസ്ഥാന കല്ലുകളിൽ എഴുതിയിരിക്കുന്നതെന്നും പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയും വീണ്ടും അതിലേക്കായി തീരുവാൻ തക്കവണ്ണം ആ നഗരത്തിന്റെ ഉള്ളിലേക്ക് ആ അപ്പോസ്തലത്വത്തിന്റെ, അതായത് യേശു ക്രിസ്തു കൊടുത്തിരിക്കുന്ന ഈ അധികാരങ്ങൾ, മാമോദീസ നൽകാൻ അല്ലെങ്കിൽ കുംഭസാരിപ്പിക്കാൻ, പാപമോചനം നൽകാൻ, വിശുദ്ധ കുർബാന നൽകാൻ, ഈ കൗദാശികമായ അധികാരങ്ങൾ അവരെ ഡയറക്റ്റ് കൊടുത്തതുപോലെ ഇനിയും മത്യാസിനെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് 2 മാനദണ്ഡങ്ങൾ അവർ വെച്ചു. ഒന്ന്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായത്തില് 21-22 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഈ മത്യാസിനെ തെരഞ്ഞെടുക്കാൻ നേരം വെച്ച 2 മാനദണ്ഡങ്ങളാണ്. ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷാകാലം മുതല് യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കണം അപ്പോസ്തോലൻ. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷാകാലം മുതൽ അവരുടെ കൂടെ വേണം, യേശുവിനോടൊപ്പം വേണം, അതായിരുന്നു 1-ാമത്തെ മാനദണ്ഡം. 2, പുനരുദ്ധാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിനെ കണ്ട വ്യക്തിയായിരിക്കണം. പുനരുദ്ധാനം ചെയ്യപ്പെട്ട ക്രിസ്തുവിനെ കണ്ട വ്യക്തിയായിരിക്കണം. പൗലോസ്ലീഹ ഒരിക്കലും പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ടില്ലെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞതിനെല്ലാം മുച്ചൂടും മുടിച്ചു കിടന്ന വ്യക്തിയാണ് ശൗലെന്നുള്ളത്. ഞാൻ അതായത് കുറച്ച് കാണിക്കാൻ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. 12 അപ്പോസ്തലന്മാരുടെ ഇമ്പോർട്ടൻസ് പറയാനായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പൗലോസ്ലീഹ കുറവുള്ള ആളല്ല, ഒരിക്കലും മറ്റുള്ളവരെക്കാൾ കുറഞ്ഞ ആളല്ല പൗലോസ്ലീഹ, വളരെ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് നമ്മുടെ ദുബേനിൽ പത്രോസിനോട് ചേർത്ത് സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും എന്ന് നമ്മൾ അത്ര ശക്തമായിട്ട് ഓർക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനത്തിനൊന്നും കുറവൊന്നുമില്ല. പക്ഷെ ഈ 12 പേരുടെ ഇമ്പോർട്ടൻസ് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന, ആകയാൽ കർത്താവായ യേശു യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ 2 ജോസഫിനെയും മത്യാസിനെ നിർത്തിയിട്ട് ശംഖുപൊട്ടി അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന 24-ാം വാക്യം, സകല ഹൃദയങ്ങളെ അറിയുന്ന കർത്താവേ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിന്റെയും സ്ഥാനം, അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം. മത്യാസിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതൊരു സ്ഥാനമാണ്. യേശു ക്രിസ്തു എത്രമാത്രം പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഇവരെ വിളിച്ചു ഓർതിരിച്ച് അത് പ്രാധാന്യത്തോടുകൂടി അത് കൊടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. ആ സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവരെ നീ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഇടുകയും ചെയ്തു എന്ന് പറയുകയാണ്. എന്നാൽ പൗലോസ് ശ്ലീഹായ്ക്ക് ശ്രേഷ്ഠമായ സ്ഥാനം തന്നെ സഭയിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബർണവാസിനെയും ശീലാസിനെയും തിമോത്തിയോസിനെയും പൗലോസിനെയും ഒക്കെ അപ്പോസ്തലന്മാർ എന്നുള്ള പദവി അവർക്ക് കൊടുത്തിരുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിനോട് ചേർന്ന്, ഈ 12 പേരോട് ചേർന്ന് തന്നെ 13, 14, 15, 16 ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും കൊടുത്തിരുന്നു. ഈ എണ്ണം പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസിനൊന്നും വലിയ കുറവൊന്നുമില്ല. അത് പക്ഷേ അതിന്റെ ആ ഓർഡിനേഷനിൽ കൂടി കിട്ടിയവരായിരിക്കണം. ഇപ്പോഴും നമ്മുടെ ബാബാതിരുമേനെ അല്ലെങ്കിൽ പാവം പിടിച്ച അച്ഛന്മാരും നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ അതിലെ ആ പദവിയിലേക്ക് തന്നെ വരാനായിട്ടുള്ളവരാണ്, അതിലേക്ക് കൂടിച്ചേരുന്നവരാണ്, അടിസ്ഥാനം ഇന്നതാണെന്ന് മാത്രമാണ് ഈ പറയുന്നത്. നമ്മളെല്ലാം അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന കല്ലുകളാണെന്ന് നമുക്ക് അഭിമാനത്തോടെ തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അപ്പോസ്തല പ്രവൃത്തി 14:4 വാക്യങ്ങളില് ബർണബാസിനെയും ശീലാസിനെയും തിമോത്തിയോസിനെയും ഒക്കെ അപ്പോസ്തലന്മാരെന്ന് വിളിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി പൗലോസിനാണെങ്കിൽ പ്രത്യേക വിളിയോടുകൂടി ജാതികളുടെ അപ്പോസ്തലനായുള്ള അതുല്യ നിയോഗമായിരുന്നു ഉണ്ടായിരുന്നത്. റോമൻസ് 11:13 നമ്മൾ വായിക്കുന്നത്, എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് ജാതികളുടെ അപ്പോസ്തലനായിരിക്കാൻ ഞാൻ എന്ന് പറയുന്നു. അതായത് അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹം ജാതികളുടെ അപ്പോസ്തലൻ. നമുക്കറിയാം ദ അപ്പോസ്തൽ ഓഫ് ജെന്റൈൽസ് എന്നാണ് പൗലോസിനെ പറ്റി പറയുന്നത്. ജാതികളുടെ അപ്പോസ്തലനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ് സ്വയമായിട്ട് തന്നെ. 1 തിമോത്തിയോസ് 2:7 നമ്മൾ വായിക്കുന്നു, 1 തിമോത്തി 2:7, തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനുമായി എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. വേറെ ദിവസം പഠിക്കുന്നവരും ഈ സംശയമൊക്കെ വന്നവരും ആയതുകൊണ്ട് അന്ന് പഠിക്കുന്നത് നല്ലതാണ്. 1 തിമോത്തിയോസ് 2:7 പറയുക, തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനുമായി. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് അവിടെ പറഞ്ഞേക്കുന്ന ഫോഷ്കല്ല, പരമാർത്ഥം തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാല് ഞാൻ അപ്പോസ്തോലനാന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട, ഫോഷ്കൊന്നുമല്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ ഒരു അവകാശവാദം എപ്പോഴും പൗലോസ് ശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു ദിവസം വായിച്ച് പഠിക്കുമ്പോൾ പൗലോസ് ശ്ലീഹായുടെ അവകാശവാദം മറ്റുള്ളവർ അത് അംഗീകരിച്ചും കൊടുത്തിരുന്നു എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. 2 തിമോത്തിയോസ് 1:11, 2 തിമോത്തി 1:11, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് ശ്ലീഹായ് അവകാശപ്പെടുക, ഞാൻ അപ്പോസ്തലനാണെന്ന് പറയുക. വീണ്ടും 2 കൊരിന്ത്യൻസ് 11:5, 2 കൊരിന്ത്യർ 11:5 പൗലോസ് ശ്ലീഹായ് പറയുന്ന ഇപ്രകാരമാണ്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പൊ വളരെ വ്യക്തം, അപ്പോസ്തലന്മാർക്ക് അതിശ്രേഷ്ഠതയുണ്ട്. പൗലോസ് ശ്ലീഹായ് തന്നെ അത് അംഗീകരിക്കുന്നു, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. പൗലോസ് ശ്ലീഹായ് തന്നെ പറയുകയാണ്, ഞാൻ ആ അപ്പോസ്തലന്മാരോട് തുല്യൻ തന്നെയാണ്, അല്ലെങ്കിൽ ആ പദവിയിൽ എനിക്ക് വിരാജിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞ വ്യക്തിയാണ് പൗലോസ് ശ്ലീഹായ്. 1 കൊരിന്ത്യർ 15:4-7 പരിശോധിച്ചാല് ഈ കൊരിന്ത്യലേഖനത്തില് പൗലോസ് ശ്ലീഹായ് മറ്റ് 12 പേരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് തന്നെ തന്നെ എപ്പോഴും കണ്ടിരുന്നതെന്ന് അറിയാം. 4 വാക്യത്തിൽ വായിക്കുന്നത്, 1 കൊരിന്ത്യൻസ് 15:4 നമ്മൾ വായിക്കുന്നത്, തിരുവഴുത്തുകൾ യേശുക്രിസ്തുവിന്റെ കാര്യം പറയുകയാണ്, തിരുവഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു. അപ്പൊ കേഫാവ് എന്ന് പറഞ്ഞ പത്രോസ് ശ്ലീഹായ്, പത്രോസിനും ആദ്യം പത്രോസിന് പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചു. അപ്പൊ 12 പേരിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് തന്നെ തന്നെ കാണുന്നതെന്ന് അവിടെ വ്യക്തമാണ്. വീണ്ടും 14-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, 7-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി, എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷനായി. എന്ന് പറഞ്ഞാല് ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിന് അപ്പോസ്തലന്റെ പേരിന് യോഗ്യനുമല്ല, എങ്കിലും ഞാൻ ആകുന്ന ദൈവകൃപയാലാകുന്നു. ഇങ്ങനെ എളിമയോടുകൂടിയും ചിലപ്പോൾ ശാഠ്യത്തോടുകൂടിയും ചിലപ്പോൾ നിർബന്ധ ബുദ്ധിയോടുകൂടിയും ഒക്കെ അപ്പോസ്തലനെന്ന അവകാശവാദം പൗലോസ് ശ്ലീഹായ് എപ്പോഴും നടത്തിയിരുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസ് ഇന്റെ ഈ പേഴ്സണാലിറ്റി പഠിച്ചു കഴിഞ്ഞാല് ആദ്യം ഈ മറ്റ് അപ്പോസ്തലന്മാരുടെ അടുത്തൊന്നും പോയൊന്നും ഇല്ല. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, ഞാന് ജഡരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുത്ത് പോവുകയോ ഒന്നും ചെയ്യാതെ ഞാൻ നേരെ അറബിയയിലേക്ക് പോയി ഡമസ്കസിലേക്ക് മടങ്ങി പോകുന്നു എന്നൊക്കെ ഗലാത്യ ലേഖനം 1:17 നമ്മൾ വായിക്കുന്നുണ്ട്. 14 വർഷക്കാരം പൗലോസ് ശ്ലീഹായ് ഇങ്ങനെ നടന്നു, അങ്ങനെ സ്വന്തമായിട്ട് സുവിശേഷമൊക്കെ അറിയിച്ച് നടക്കുകയൊക്കെ ചെയ്തു പൗലോസ് ശ്ലീഹായ്. എന്നാല് അതിനുശേഷം കാലം കൃത്യമായിട്ടല്ല ഈ പറയുന്നതെങ്കിൽ തന്നെ ഏകദേശം അത്രയും വർഷത്തോളം സ്വയമായിട്ട് അപ്പോസ്തലനായിട്ട് നടക്കി. നിങ്ങൾക്കറിയാമല്ലോ പത്രോസിനോടൊപ്പം മുഖത്തു നോക്കി എതിർത്തിരുന്ന വ്യക്തിയാണ് പൗലോസ് ശ്ലീഹായ്. അങ്ങനെ വളരെ അപ്പോസ്തലനായ പൗലോസിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ചില ചിന്താഗതികളുടെ ആശയങ്ങളുടെ ഉടമയായിരുന്നു പൗലോസ് എന്ന് നമുക്ക് കാണാം. എന്നാല് അപ്പോസ്തല പ്രവൃത്തി 13:23 നിങ്ങൾക്കറിയാം, പൗലോസിന് മറ്റുള്ള ശിഷ്യന്മാരെല്ലാവരും കൂടെ കൈവപ്പ് കൊടുക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:23 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:23 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. ക്ഷമിക്കണം, 13:23 അവർ കർത്താവിനെ ആരാധിച്ച് ഉപസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർമവാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അപ്പൊ അവർക്ക് ആ കൈവപ്പിന്റെ ശുശ്രൂഷ പൗലോസ് ലീഹായ്ക്ക് നൽകിയിട്ടാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് പൗലോസും ധൈര്യമായിട്ട് അത് കൊടുക്കുകയും ചെയ്തു, കൈവപ്പ് കൊടുത്തു. 2 തിമോത്തിയോസ് 1:6 നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ലീഹായി കൈവപ്പിനെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. 2 തിമോത്തിയോസ് 1:6 നമ്മൾ വായിക്കുന്നത്, മകനെ തിമോത്തിയോസെ, എന്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൃപാവരം. ഇപ്പൊ പൗലോസ് ലീഹായും പറയുന്നുണ്ട് ആ കൈവെപ്പിനാലാണ് നിനക്ക് ദൈവത്തിന്റെ കൃപാവരം കിട്ടിയിരിക്കുന്നത്. വീണ്ടും മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടിയുള്ള കൃപാവരം പ്രാപിക്കണമെന്ന് 1 തിമോത്തിയോസ് 4:14 5:22 യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്, അന്യന്റെ പാപങ്ങൾ ലോഹരിക്കാരനാകരുതെന്നൊക്കെ ശക്തമായിട്ട് പറയാനായിട്ട് പൗലോസ് ലീഹായെ പ്രേരിപ്പിക്കുന്ന കാര്യം, അദ്ദേഹം സ്വീകരിച്ച കൈവെപ്പും അതിന്റെ ശ്രേഷ്ഠതയും പിന്നീട് സഭതോറും മൂപ്പന്മാരെ നിയമിക്കുന്നതായിട്ട് തന്നെ നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ തന്നെ 14:23 നമ്മൾ വായിക്കുന്നത്, അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച് കർത്താവിങ്കിൽ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മൂപ്പന്മാരെ നിയമിച്ചു. അത് കൈവപ്പെന്ന് പറയുന്ന ശുശ്രൂഷയോടുകൂടിയാണെന്നുള്ളത് ഇന്ന് നമ്മൾ പഠിക്കുന്ന എബ്രായലേഖനം 5:6 ഒക്കെ നമ്മൾ വീണ്ടും തുടർന്ന് പഠിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിന്റെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. പത്രോസിനെ വിളിച്ച ദൈവം തന്നെയാണ് പൗലോസിനെയും വിളിച്ചത്. അന്നേരം 12 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലല്ലായിരുന്നു. യേശു ക്രിസ്തു ഇത്രമാത്രം പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവരെ വിളിച്ചു. പൗലോസിനെ മറ്റൊരു രീതിയിൽ തമ്പുരാൻ വിളിച്ചുവെങ്കിലും ആ അപ്പോസ്തലൻ എന്ന പദവിക്ക് പൗലോസും യോഗ്യൻ തന്നെയാണ്. പക്ഷേ ആ സ്വർഗീയ രാജ്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഇവർക്കൊക്കെ മുമ്പേ അബ്രഹാമും ഇസ്ഹാക്കും യാക്കൂബും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ പൊസിഷൻ ഒക്കെ കൊടുക്കുന്ന ദൈവമാണ്. പൗലോസ് ലീഹായ്ക്കും മറ്റുള്ളവരോട് ചേർന്നുള്ള പൊസിഷൻ കൊടുക്കുക തന്നെ ചെയ്യും, അതിനേക്കാൾ കുറവൊന്നുമില്ല. അതുകൊണ്ടാണ് സഭയിൽ പത്രോസിനോട് ചേർത്ത് തന്നെ സഭ ഒട്ടും കുറയ്ക്കാതെ, അത് വളരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും, കാരണം പൗലോസാണ് ഇത്രമാത്രം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതും ചെയ്തതും ഒക്കെ. അതുകൊണ്ട് 12 അപ്പോസ്തലന്മാരിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട വ്യക്തിയല്ല എങ്കിലും അപ്പോസ്തോലൻ എന്ന പദവിക്ക് യോഗ്യനാണ്. ഇന്നും അപ്പോസ്തോലിക സഭയിൽ തീർച്ചയായിട്ടും ആ ഓർഡിനേഷൻ കിട്ടുന്നവരൊക്കെ അപ്പോസ്തോലന്മാരാണ്. പ്രിയപ്പെട്ട അച്ഛന്മാർ, നിങ്ങൾ ഓരോരുത്തരും നമ്മളെല്ലാം അപ്പോസ്തോലിക സമൂഹമാണ്. സഭയെന്ന് പറയുന്നത് അപ്പോസ്തോലികമാണ്. നമ്മൾ എല്ലാ ദിവസവും ഏറ്റുപറയുമ്പോൾ ഈ ഒരു പൂർണ്ണത അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അതിന്മേൽ പിന്നീട് 13, 14, 15 എന്ന് പറഞ്ഞ് എന്നെ നിങ്ങളെയൊക്കെ കർത്താവ് യുക്തമായിട്ട് ഈ കെട്ടിടം പണിങ്ങനെ വളർത്തി 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 2000 വർഷമായിട്ട് കൊണ്ടുവന്നേക്കാണ്. അതിന്റെ പൂർണ്ണത യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിങ്കലാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്നുകൂടി ഓർപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായിട്ട് പ്രത്യേകിച്ച് ജില്ലയാൻ്റെയൊക്കെ അത് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം. നമുക്ക് ഇത്രയും വിശദമായിട്ട് ഓരോ ക്ലാസ്സുകളിലും പോകാനായിട്ട് സമയമില്ല എങ്കിൽ തന്നെയും എല്ലാവരും ഇത് കേൾക്കുന്നു നല്ലതായത് കൊണ്ടാണ് ഞാൻ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ ഒരാൾക്ക് കൊടുത്ത മറുപടി എന്നുള്ള രീതിയിലല്ല, നമ്മളിതെല്ലാം പഠിക്കുവാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. തുടർന്നുള്ള ഈ 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മളിപ്പോഴും 5-ാം അധ്യായത്തിൽ തന്നെ, എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നമുക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ തന്നെ വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, പഠിക്കുക നമുക്ക് വളരുകയും ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് എബ്രായലേഖനം 5-ാം അധ്യായത്തിന്റെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാനായിട്ട് സാധിക്കട്ടെ. എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഒന്ന് മുതൽ 4 വരെയുള്ള വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു നിർത്തിയത് അല്ലെ? അതോ അത് കഴിഞ്ഞിട്ടുള്ള വാക്യം വല്ലതും എടുത്തായിരുന്നു? ഓക്കെ, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അതിനകത്ത് നമ്മൾ പറഞ്ഞത് ക്വാളിഫിക്കേഷൻ ഓഫ് പ്രീസ്റ്റ്ഹുഡ്, എന്താണ് പൗരോഹിത്യത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ദേ ഷുഡ് ബി ടേക്കൺ ഫ്രം എമംഗ് മെൻ, മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, അപ്പോയിന്റഡ് ഫോർ മെൻ ഇൻ തിങ്സ് പെർട്ടൈനിങ് ടു ഗോഡ്. ദൈവത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് മനുഷ്യർക്ക് വേണ്ടിയാണ് പുരോഹിതൻ നിയുക്തനാകുന്നത് നമ്മൾ പഠിച്ചു. അതുകൂടാതെ ഹി കുഡ് ബി കമ്പാഷനേറ്റ്, അനുകമ്പാർദ്ധ ഹൃദയമുള്ളവരായി ആയിരിക്കണം പുരോഹിതനെ നമ്മൾ പഠിച്ചു. അതുകൂടാതെ നമ്മൾ പഠിച്ചത് പ്രീസ്റ്റ്ഹുഡ് ഈസ് ദ കോളിംഗ് ബൈ ഗോഡ്. പുരോഹിതം എന്ന് പറയുന്നത് ദൈവം ദാനമായിട്ട് നൽകുന്നതാണ്, അല്ലാതെ സ്വന്തമായിട്ട് ആരും എടുക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് പൗലോസിന് വെളിപാടുണ്ടായെങ്കിലും അവനെ വീണ്ടും അപ്പോസ്തലന്മാരുടെ അടുത്ത് വരികയും കൈവെപ്പ് സ്വീകരിക്കുകയും, അനന്യാസ് തന്നെ കൈവെപ്പ് കൊടുത്തുകൊണ്ടാണ്. ഇനി ചിലത് പറയുന്നു അനന്യാസ് കൊടുത്ത കൈവെപ്പ് പോരാ എങ്കിൽ തന്നെയും നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ ഞാൻ മുമ്പേ വായിച്ച് കേൾപ്പിച്ചല്ലോ, 13-ാം അധ്യായത്തില് 2-3 വാക്യങ്ങളിൽ അവരെ കൈവെച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ആദ്യമൊക്കെ പൗലോസ് ശ്ലീഹ ഇങ്ങനെ നടന്നെങ്കിലും അവരുടെ അരികിൽ വന്ന് പ്രാർത്ഥിച്ച്, അതിനുശേഷം പൗലോസ് ശ്ലീഹയും അനേകർക്ക് കൈവെപ്പ് കൊടുത്തതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ ആ ഒരു ശുശ്രൂഷയിലൂടെ ഇതിന്റെ ഉള്ളിലേക്ക് വന്ന്, അങ്ങനെ സ്വയമായിട്ട് ആരും ഏറ്റെടുക്കുകയല്ല, അത് യേശു ക്രിസ്തു ഉണ്ടായിരുന്നപ്പോഴേ കർത്താവ് നേരിട്ട് വിളിച്ചു വേർതിരിച്ചു, അവർക്ക് അവരെ അതിനുവേണ്ടി വേർതിരിച്ചു. അതിനുശേഷം സഭ എന്ന് പറയുന്ന കെട്ടുറപ്പുള്ള ഒരു കാര്യമാണ്, അതിന്റെ ഉള്ളിലോട്ട് ഉള്ളിലൂടെ വരണം. വെളിപാടുണ്ടാകുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്, എനിക്ക് ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാല് അതിനാണല്ലോ സെമിനാരി പഠിക്കാനും കൈവെപ്പ് കിട്ടാനും ഒക്കെ ഉള്ള സാധ്യതകൾ സഭയിലുള്ളത്. അത് തീർച്ചയായിട്ടും അത് യോഗ്യരാണെങ്കിൽ ഇപ്പം ആഗ്രഹിക്കുന്ന എല്ലാവരെയും അങ്ങെടുക്കാനൊന്നും പറ്റത്തില്ല, പരിമിതികളുണ്ട്. ആ പരിമിതി ആദ്യകാലത്തും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പരിമിതി ഇപ്പം വന്നേക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഇങ്ങനെ ആരുടെ സൗകര്യത്തിന് സെമിനാരിലൊന്നും പോകണ്ട, ആരുടെ സൗകര്യത്തിന് നോക്കിയിരിക്കാൻ വേണ്ട, സ്വന്തമായിട്ടൊരു വേദോസം എടുത്തേ ഒരു ദിവസത്തേക്ക് വെളിപാട് കിട്ടി എനിക്ക് തുടങ്ങിയേക്കാവുന്നും പറഞ്ഞ് അതിന് വേണ്ടി കുറെ വാക്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണല്ലോ ഇപ്പോഴത്തെ പരിപാടി. അപ്പൊ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. സഭ എന്ന് പറഞ്ഞ കെട്ടുറപ്പുള്ളതാണത്, രണ്ടാമത്തെ വരവ് വരെയും തുടരേണ്ടതാണ്, അതിലൂടെ വേണം നമ്മൾ മുൻപിലേക്ക് പോകാൻ എന്നുള്ളതുമാണ്. ആ ദൈവമുള്ളവര് അതിലേക്ക് വരണമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത്. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സെയിം തിങ് തന്നെയാണ്. ദ യുണീക് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ അതുല്യ പൗരോഹിത്യത്തെ പറ്റിയാണ് 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്, ഔവണ്ണം ക്രിസ്തു മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ എന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരളി ചെയ്തവൻ അവനെ കൊടുത്തത് അത്രേ. 2 സങ്കീർത്തനം 7-ാം വാക്യത്തിലാണ് ദൈവനിബ്രാൻ അയച്ചു എന്ന് പറഞ്ഞാല് ചിലപ്പോ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് പിതാവാം ദൈവത്തിന്റെ ശബ്ദം, നീ എന്റെ പുത്രൻ, ഇനി ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും കേൾക്കെ അവനോട് അരളി ചെയ്തവൻ അങ്ങനെയാണ് അവന് കൊടുത്തത്. അല്ലാതെ എനിക്ക് കിട്ടിയെന്നും പറഞ്ഞ യേശു ക്രിസ്തു ചുമ്മാതെ അങ്ങ് ചെയ്യുമല്ലായിരുന്നു. എല്ലാവരും കേൾക്കെ ഈ നീ എന്റെ പുത്രൻ, ഇനി ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന ശബ്ദം കൃത്യമായിട്ട് അവർ കേട്ടു. ഇന്ന് സ്വയമായിട്ട് ഏറ്റെടുക്കുന്നവരാരും ഈ സ്വയം അങ്ങ് പറയുക, അപ്പം കുറച്ച് അത്ഭുതവും കൂടെ ചെയ്ത് കഴിയുമ്പം എന്നാ പിന്നെ ഓക്കെ പുറകെ പോയേക്കാം എന്നും പറഞ്ഞു പോകുന്ന ഒരു രീതിയാണല്ലോ ഇപ്പൊ കണ്ടുവരുന്നത്. അത് ഞാൻ വിമർശിക്കുകയല്ല, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഒരു ശബ്ദം കേട്ടു, എല്ലാവരും കേട്ടതാ, അവര് അവിടെ കൂടി നിന്ന് ജനം മുഴുവൻ കേട്ടു. ഇന്ന് പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഇന്നലെ രാത്രിയിലുണ്ടായി എന്നാ പിന്നെ ഇന്നോട്ട് തുടങ്ങിയേക്കാവുന്ന് പറയുന്നത് ഇതുമായിട്ട് ഒട്ടും ചേർന്ന് വരുന്നതല്ല. 2 സങ്കീർത്തനം 7-ാം വാക്യത്തിലാണ് നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരളി ചെയ്തവൻ എന്ന് കൊടുത്തത്ര എന്ന് പറയുന്നത്. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ എന്ന് പറയുന്നു. 110-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ് Psalm 110:4 അത്. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. ഈ പ്രവചനങ്ങളെല്ലാം ക്രിസ്തുവിൽ പൂർണ്ണമാവുകയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോഴ് ഈ 5-6 വാക്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. അതിനകത്ത് ദ യുണീക്നെസ് ഓഫ് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളതാ, ക്രിസ്തു നിസ്തുലനായ പുരോഹിതൻ എന്നുള്ള കാര്യമാണ്. ഈ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠമായ മഹാപുരോഹിത്യം, 2 സങ്കീർത്തനങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, 2 സങ്കീർത്തനം 7-ാം വാക്യവും 110-ാം സങ്കീർത്തനം 4-ാം വാക്യവും നിയോ ഉദ്ധരിച്ചുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആ ദൗത്യത്തിലേക്കുള്ള നിയോഗം അവിടുത്തെ മാമോദീസ വേളയിലാണ് ഉണ്ടായത്. മനുഷ്യാവതാരം വഴി മഹാപുരോഹിതനായി തീർന്നു എങ്കിലും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, മാമോദീസ സമയത്ത് എല്ലാവരും കേൾക്കെയാണ് ആ നിയോഗം, എല്ലാവരും കേൾക്കെ മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവം കൊടുക്കുന്നതെന്ന് ഓർക്കണം. ക്രിസ്തുവിന്റെ പൗരോഹിത്യം ദൈവം നൽകിയതാണെന്നും അവിടുന്ന് സ്വയം ഏറ്റെടുത്തതല്ല എന്ന് സ്പഷ്ടമാക്കുന്നതാണ് ഈ സങ്കീർത്തന വാക്യം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ പറയുന്ന മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാണെന്ന് പറയുന്നത്, നിങ്ങൾ ഈ മൽക്കീസദേക്കിന്റെ കാര്യം നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിലാണ്
നിങ്ങൾ അത് പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. നിങ്ങൾക്കറിയാം അബ്രഹാം മൽക്കീസദേക്കിനെ, ശാലേം രാജാവായ മൽക്കീസദേക്കിനെ എതിരേറ്റ് ചെല്ലുന്നതും തനിക്കുള്ളതിലൊക്കെ എന്റെ ശാംസം കൊടുക്കുന്നതും, ശാലേം രാജാവായ മൽക്കീസദേക്ക് മഹാപുരോഹിതരായിരുന്നു അദ്ദേഹം, അപ്പത്തിന്റെ ഓഹരി പിന്നെ അബ്രഹാമിന് നൽകുകയൊക്കെ ചെയ്യുന്നതും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നു. ജനസിസ് 14:14 മുതൽ എന്നേക്കും എന്ന മഹാപുരോഹിതൻ എന്ന് പറഞ്ഞു എങ്ങനെയായി മൽക്കീസദേക്ക് എന്നേക്കുമുള്ള മഹാപുരോഹിതനായിരുന്നു എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ബലിയർപ്പണം എന്ന് പറഞ്ഞാൽ അബ്രഹാം കൊടുത്ത അപ്പമാണ് കൊടുത്തത്, അതുകൊണ്ട് അപ്പം ബലിയായിട്ട് സമർപ്പിക്കുന്നതാണ്. പിന്നീട് പുതിയ നിയമ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴേ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് അതാ, അതുകൊണ്ടാണ് യേശുക്രിസ്തു അപ്പം എടുത്ത് വാഴ്ത്തി വിശദീകരിച്ച് ഇതിന്റെ ശരീരമാണെന്ന് പറഞ്ഞത്, അതാ നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നിത്യം, ഇറ്റേണൽ. എങ്ങനെയാണ് നിത്യം എന്ന് പറയാൻ, മൽക്കീസദേക്ക് എവിടുന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ അറിയാൻ മേല, അവന്റെ വംശാവലിയൊന്നും നമുക്ക് അറിയാൻ മേല, അതുകൊണ്ടാണ് മൽക്കീസദേക്കിനെ പറ്റി നിത്യം, എവിടുന്ന് വന്നു എങ്ങോട്ട് പോയി എന്നൊന്നും നമുക്ക് അറിയാൻ മേല. അങ്ങനെ ഒരു ക്രമപ്രകാരം ആ ഒരു നിത്യത, ഇറ്റേണിറ്റി, ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളത് യഹൂദന്മാരുടെ ഇടയിലുള്ള ചിന്താഗതിയായിരുന്നു. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ് അത് ക്രിസ്തുവിൽ പൂർണമായി എന്നുള്ളത് പറയാനായിട്ടാണ് ഈ ഭാഗത്ത് അദ്ദേഹം ശ്രമിക്കുന്നത്. ലേഖനകർത്താവ് ഇത്രണിയെ കൂടി വിശദമാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹ്റോന്റെ പുത്രന്മാരുടേതുപോലെ താൽക്കാലികമല്ല, ദാറ്റ് ഇസ് നോട്ട് ടെമ്പററി. രണ്ടാമത് പറയുന്നത് അത് നിത്യമാണ്, ദാറ്റ് ഇസ് ഇറ്റേണൽ. ദെൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണത്. ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് മൽക്കീസദേക്ക് എന്നുള്ളത്. നാലാമത് അത് ദൈവഹിതമനുസരിച്ചുള്ളതാണ്, ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദി വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായി തീർന്നതെന്നാണ് 5-6 വാക്യങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. 7-ാം വാക്യത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് അതായത് ഈ ലോകത്ത് ജീവിച്ചപ്പോൾ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അപേക്ഷിക്കുകയും അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അതായത് എങ്ങനെയാണ് ഇവിടെ അതിനൊരു ഹെഡിങ് നമുക്ക് കൊടുക്കാം 7-ാം വാക്യത്തിന്, ദ സാൽവിഫിക് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ രക്ഷാകര പൗരോഹിത്യം. ദ സാൽവിഫിക് പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ രക്ഷാകര പൗരോഹിത്യം. ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാ, മാനുഷികമായ എല്ലാ അനുഭവങ്ങളിൽ കൂടിയും ക്രിസ്തു കടന്നുപോയി. തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു ക്രിസ്തു കണ്ണുനീരോടും കൂടി പ്രാർത്ഥിച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞു, 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കാൻ നേരം അതുകൂടാതെ എപ്പോഴും താൻ പിതാവാം ദൈവത്തോടുള്ള സംസർഗത്തിൽ രാത്രി മുഴുവനും എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് മർക്കോസ് 4:35, സെയിന്റ് മാർക്ക് chapter 4:35 ആൻഡ് സെയിന്റ് മാത്യു 26:29 ഓൺവേർഡ്സ്, മത്തായിയുടെ സുവിശേഷം 26:29 മുതലും നമ്മൾ കാണുന്നത്. എന്താണ് അവിടെ പ്രാർത്ഥിച്ചത്? അവിടെ പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്, ക്രിസ്തുവിന്റെ പ്രാർത്ഥന പിതാവിന്റെ ഹിതം നിറവേറുന്നതിന് വേണ്ടിയായിരുന്നു. അതായത് കർത്താവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള പ്രാർത്ഥന. സെയിന്റ് ലൂക്ക് 22:42, ലൂക്കോസിന്റെ സുവിശേഷം 22:42 വാക്യത്തില്, പിന്നെ സെയിന്റ് മാർക്ക് 14:36, മർക്കോസിന്റെ സുവിശേഷം 14:36, സെയിന്റ് മാത്യു 26:39, മത്തായിയുടെ സുവിശേഷം 26:39 വാക്യത്തിലൊക്കെ മരണത്തിൽ നിന്ന് ഒരുപക്ഷെ മരണം തന്നെ നീങ്ങിപ്പോകണമെന്ന് വളരെ മാനുഷികമായിട്ട് യേശു ക്രിസ്തു ആഗ്രഹിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊരു ശരിയാണ്, പക്ഷെ ആ മാനുഷിക ആഗ്രഹം നിറവേറിയില്ല. പക്ഷേ പാപപരിഹാരാർത്ഥമുള്ള രക്ഷാകരമായ മരണം യേശു ക്രിസ്തു കൈവരിക്കണമെന്നുള്ള ദൈവഹിതം നിറവേറുക തന്നെ ചെയ്തു. ഇവിടെ പറഞ്ഞേക്കുന്നത് ഉത്തരം ലഭിച്ചു എന്നാ പറഞ്ഞേക്കുന്നത്. എന്താ ഉത്തരം ലഭിച്ചതല്ല? ഉത്തരം ലഭിച്ചത് ഇതാ, ആ പാനപാത്രം നീങ്ങിപ്പോകുകയല്ല, ആ പാനപാത്രം കുടിച്ചേ പറ്റൂ, അതാ ഉത്തരം. നമ്മുടെ പ്രാർത്ഥനകൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കിട്ടണം. ഇപ്പോൾ ഉള്ള ഒരു പ്രാർത്ഥനാ ശൈലിയാണ്, ഇപ്പം നിങ്ങൾ ഒരു വണ്ടി കിട്ടണമെങ്കിൽ അത് പ്രാർത്ഥിച്ചു വേണം, ഇന്ന ഏത് ബ്രാൻഡ് വേണം, ഏത് ബ്രാൻഡ് BMW വേണേ BMW അത് വെച്ച് പ്രാർത്ഥിച്ചു വേണം അത് തരുമെന്നാ പറയുന്നത്. ഇത് വലിയ അപകടം പിടിച്ചൊരു, ഇത് പൈശാചികമായി, ഇതൊക്കെ പൈശാചി, ഇത് പിശാചിന്റെ കളിയാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ വിശ്വാസികൾക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർക്കുക. എന്റെ ദൈവമേ, ദൈവം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യാനിരിക്കുന്നത്. അങ്ങനെയാണ് യേശു ക്രിസ്തു പ്രാർത്ഥിച്ച് അന്നപ്പോഴേ. നമ്മൾ യേശു ക്രിസ്തുവിന് അത്രയും വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ, പുള്ളികളൊന്നും അല്ല നമ്മള്. അപ്പം യേശു ക്രിസ്തു പ്രാർത്ഥിച്ച് അന്നേരെ കൊടുക്കണമായിരുന്നല്ലോ, കൊടുത്തില്ല. ദൈവഗീതം നിറവേറിയേ പറ്റൂ. നമ്മുടെയൊക്കെ ജീവിതത്തില് നിങ്ങൾ ഈ ഒന്ന് പോരുന്ന 10:13 വാക്യമൊക്കെ ഇരുന്ന് ധ്യാനിക്കണം കേട്ടോ. വേദോസം വായിക്കണം, വചനം പഠിക്കണം. 1 Corinthians 10:13 വായിക്കുന്നത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ അവൻ പരീക്ഷയോടുകൂടി പോക്കുവഴി ഉണ്ടാക്കും. അതിനൊരു പോക്കുവഴിയുണ്ട് ദൈവത്തിന്. അത് ക്രിസ്തുവിന്റെ മരണമാണേലും കുരിശാണേലും അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അതിന് വിധേയപ്പെടണം. ക്രിസ്ത്യാനി എന്നുള്ളതിന് നിന്റെ ഉത്തരവാദിത്വമാണ്. നിനക്ക് ചിലപ്പം അംഗഹീനയായ ഒരു കൊച്ചിനെ കിട്ടും. നിന്റെ അപ്പനും അമ്മയും ചിലപ്പോൾ നേരത്തെ മരിച്ചു പോയെന്നിരിക്കും. വേർപാടുകൾ ഉണ്ടാകും, അതൊക്കെ ശരിയാ. ഈ ലോകത്തിൽ അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള ഒരു മാനദണ്ഡം അല്ല ക്രിസ്തു. പ്രാർത്ഥന അതിനുവേണ്ടി ആക്കരുത്. നിങ്ങൾ നമ്മുടെ ചിന്താഗതികൾ മാറണം. നമ്മൾ കുറച്ചുകൂടി ഉണരണം. നമുക്ക് ഉണർവ് ഉണ്ടാകേണ്ടത് ഇവിടെയാ, അല്ലാതെ ബ്രാൻഡ് ന്യൂ വണ്ടി പ്രാർത്ഥിച്ച് മേടിക്കുക എന്നുള്ളതല്ല ക്രിസ്ത്യാനിയുടെ ഉത്തരവ്. അത് പിശാചിനോട് ചോദിച്ചാലും കിട്ടും. കാരണം പിശാചാ പറഞ്ഞേ, ഈ ലോകം ഇതിന്റെ ആധിപത്യം മുഴുവൻ എനിക്കുള്ളതാ, എന്നെ വീണ് നമസ്കരിച്ചാൽ മതി. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടോ? കർത്താവിന്റെ പേര് പറയണ്ടല്ലോ. പിശാചെ തരാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കി തരും. എല്ലാ സാധനവും തരും. അവന് സന്തോഷമേ ഉള്ളൂ ആ ഈ ലോകത്തിലുള്ള സാധനമെല്ലാം നിങ്ങൾക്ക് തരാനായിട്ട്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ പിശാചിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യരുത്. യേശു ക്രിസ്തുവിന്റെ മാനുഷികമായ ഒരു ആഗ്രഹം പോലും ദൈവത്തെ നിറവേറുന്നില്ല എന്ന് കരുതുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനം കഴിക്കുകയും ഭയഭക്തിയുമൊക്കെ ഉത്തരം ലഭിക്കുകയും ചെയ്തു. എപ്പോഴാ ഉത്തരം കിട്ടിയത്? ആ മരണത്തിലൂടെ കടന്നുപോയി, പക്ഷേ മരണത്തിനപ്പുറമായിട്ട് പുനരുദ്ധാനം കൊടുത്തു. നോക്കൂ, നിത്യജീവനിലേക്ക് കൊണ്ടുവന്നു. അതാ ഉത്തരം. ആ മരണം നീങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ ആ യേശുക്രിസ്തു അതിലൂടെ കടന്നുപോയി. യു ഷുഡ് ബി ഗോ ത്രൂ ദാറ്റ് ക്രൈസിസ്. നീ അതിനകത്തൂടെ പോയേ പറ്റൂ. പക്ഷെ അതിനപ്പുറമായിട്ടൊരു ഉത്തരവുണ്ട്. അത് എന്റെ അമ്മയുടെ മരണമായിരിക്കാം, അല്ലെ നിന്റെ അപ്പന്റെ മരണമായിരിക്കാം, അല്ലെ നിന്റെ കുഞ്ഞുങ്ങളുടെ അംഗഹീനതയായിരിക്കാം. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറമായിട്ട് നിന്നെ ചിലപ്പോൾ ഒന്ന് മോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവർക്കൊരു ബുദ്ധിപ്രദേശം കൊടുക്കാനോ ഒക്കെ ആയിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഇങ്ങോട്ട് കിട്ടിക്കോണം കിട്ടിക്കോണം എന്ന് വാശി പിടിക്കരുത്. അത് പൈശാചികമാണ്. അങ്ങനെയല്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവത്തിന് നമുക്ക് അപേക്ഷയും അഭയാചനയും കഴിക്കാം. നമ്മുടെ ഈ ലോകത്തിലെ മാനസിക പ്രയാസങ്ങളും, പ്രത്യേകിച്ച് തന്റെ വിയർപ്പ് കണങ്ങൾ രക്തത്തുള്ളി പോലെ താഴെ വീഴുന്നതും ഒക്കെ ഒഴിവാക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവഗീതം അതാണെങ്കിൽ നീ അതിലൂടെ കടന്നു പോയേ പറ്റൂ. അതുകൊണ്ടാ ഈ പറയുന്ന അണ്ണന്മാരാരും ഇന്ന് വരെ ഒരു ഡെഡ് ബോഡിയെ ജീവിപ്പിച്ചതായിട്ട് എനിക്കറിയാൻ മേല. മറ്റ് രോഗശാന്തി കൊടുക്കുന്നത് പോലെ, എന്നാ പിന്നെ ഇവിടെ മരണം ഉണ്ടാകുകയല്ലോ, ഇവിടെ അങ്ങ് ജീവിച്ചാൽ മതിയല്ലോ. ഈ വിഡ്ഢിത്തങ്ങളായത്, നിങ്ങൾ ഇതിന്റെ ഒന്നും പിന്നാലെ പോകരുത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കാര്യമല്ല ഇതൊന്നും. അപ്പൊ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവഹിതത്തിന് വിധേയപ്പെടുക. അതാ ഒരു സമർപ്പണം, അത് വേണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അങ്ങനെ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിച്ചു. ഉത്തരം കിട്ടി. എപ്പോഴാണ് ഉത്തരം കിട്ടിയത്? നീ മരണത്തിലൂടെ പോയേ പറ്റൂ. അതിനപ്പുറമായിട്ടൊരു പുനരുദ്ധാനം ഉണ്ട്. കാരണം മരണം നീങ്ങിപ്പോയ പുനരുദ്ധാനം ലോകം കാണുകയല്ല. മനസ്സിലായോ? പുനരുദ്ധാനം ലോകം കാണണമെങ്കിൽ യേശുക്രിസ്തു മരണത്തിലൂടെ പോയേ പറ്റൂ. അപ്പൊ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ടാകുന്ന വേർപാടുകളും എന്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതയും ഒക്കെ ഒരു പുനരുദ്ധാനത്തിന്റെ സന്തോഷം തരുന്നതാണെന്ന് വിചാരിക്കുമ്പം, ഒന്നാമത് ഈ ലോകത്തിൽ കടന്ന് നിങ്ങൾ 1000 വർഷം ഈ ലോകത്ത് ജീവിക്കൂ എന്നുള്ള ബോധ്യം വിടണം. അത് വിഡ്ഢിത്തമാണ്. അങ്ങനെ ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ എല്ലാം കണ്ടിട്ടും കഷ്ടതയും പ്രയാസവും കണ്ണുനീരും ഒക്കെ ഉണ്ട്. അതോ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുന്ന ഉടനെ സഭയം തള്ളിപ്പറഞ്ഞ് അച്ഛനെയും ചീത്ത വിളിച്ച്, നട്ടാച്ചനെയും ചീത്ത വിളിച്ച്, ദൈവത്തെയും പള്ളു പറഞ്ഞ് അപ്പുറത്ത് പോയപ്പോ എനിക്ക് തന്നു എന്ന് പറയുന്നത് അപ്പുറത്ത് പോയപ്പോ കിട്ടുന്നെങ്കിൽ അത് പൈശാചികമാണ്, അത് ദൈവഹിതം അല്ലെന്ന് ഓർക്കണം. അതുകൊണ്ട് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. ഞാൻ ആ ഭാഗം വിടുക. 8 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോഴ് നമ്മൾ പിന്നീട് പഠിക്കുന്നതായ കാര്യം, പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. അതാ കണ്ടോ, അതിനുവേണ്ടിയാ കൊടുത്ത്. അനുസരണം വേണം, അനുസരണം പഠിപ്പിക്കുകയായിരുന്നു. സഹനം വഴി പൂർണ്ണത, കംപ്ലീഷൻ ത്രൂ സഫറിങ്. ആ സഹനം ജീവിതത്തിൽ വേണം പ്രിയമുള്ളവരെ. ഈ സഹനം വേണ്ട, ഈ സഹനം വേണ്ട. നിനക്ക് കുരിശുണ്ടോ? ഇങ്ങോട്ട് വന്നേര്. യേശു ക്രിസ്തു അടി മുഴുവൻ കൊണ്ടു. ഇപ്പൊ അടിപൊളിയായ സൗഖ്യം, നമ്മൾ ഇനി അടിപൊളിയായിട്ട് ജീവിക്കാമെന്ന് പറയുന്നത് വിഡ്ഢിത്തത്തിന്റെ അങ്ങേയറ്റമാ. ഇത് അത് പൈശാചികമായി പഠിപ്പിക്കില്ല. നിന്റെയും ജീവിതത്തിൽ ഈ കഷ്ടതകളും പ്രയാസം, അങ്ങനെയെങ്കിൽ നീ മരിക്കരുത്. മരണത്തിലൂടെ പോലും നീ കടന്നു പോരുത്. രോഗശാന്തി മാത്രം പോരല്ലോ, മരണം പോലും നിന്നെ തീണ്ടരുത്. അതല്ല, യേശുക്രിസ്തു നിത്യമായ മരണത്തിനപ്പുറമായി നിത്യജീവൻ നൽകി എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞും പിന്നെ മരിക്കരുത്. മരിക്കരുത്, മരണത്തിലൂടെ പോകരുത്, രോഗം ഉണ്ടാകുകയില്ല, ബുദ്ധിമുട്ടോ, ഏജു അടിപ്പണന്റെ സൗഖ്യം തന്നു എന്ന് പറഞ്ഞാൽ നീ മരണത്തെ അതിജീവിക്കണം. അതായത് നീ പ്രത്യക്ഷമായിട്ട് ഫിസിക്കലായിട്ട് എന്നേക്കും ജീവിക്കണം, ഇവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്ന് ഈ ലോകത്തിൽ അങ്ങ് ജീവിക്കണം. അങ്ങനെയാ പൂർണ്ണത? അല്ല, അങ്ങനല്ല. അപ്പൊ മരണത്തിന് നമ്മൾ പോയേ പറ്റൂ, കഷ്ടതയിലൂടെ പോയേ പറ്റൂ, രോഗങ്ങളിലൂടെ പോയേ പറ്റൂ. അതിന്റെ അർത്ഥം നമ്മൾ അങ്ങ് അതിനകത്ത് തളർന്ന് താളടിയായി പോകണമെന്നും ഒന്നുമല്ല. എട്ടാം വാക്യത്തില് താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അതാ യാക്കോബ് ശ്ലീഹാ 1:12 പറയുന്നത്, നിങ്ങൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം. കൊള്ളാവുന്നവനായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി വെച്ചേക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കും എന്ന് യാക്കോബ് ശ്ലീഹായും പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കഷ്ടതകളും പ്രയാസങ്ങളും അത് മാറിക്കിട്ടാനായിട്ട് ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവഹിതമാണെങ്കിൽ അത് മാറുകയും അല്ലെങ്കിൽ ആ കഷ്ടതകളിലൂടെ ഒക്കെ ഒന്ന് കടന്നുപോയി അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ ഒരു പദ്ധതി ഒന്നും തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന നല്ല കർത്താവിന്റെ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് മാറാം. ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പരീക്ഷ എഴുതിയ മാത്രം പോരാ, ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുകയും കൂടെ ചെയ്യണം. കംപ്ലീഷൻ ത്രൂ സഫറിങ്സ് എന്നുള്ളതാണ് എട്ടാം വാക്യത്തിന്റെ ഹെഡിങ്. ക്രിസ്തു നിത്യനായ ദൈവപുത്രനായിരുന്നു, സാരാംശത്തിൽ അവിടുന്ന് പിതാവിനോട് ഏകത്വം ഉണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കണം കേട്ടോ, അവിടുന്ന് മനുഷ്യനായിത്തീർന്നപ്പോഴേ കഷ്ടാനുഭവത്തിനും മരണത്തിനുമായിട്ട് സ്വയം സമർപ്പിച്ചു. അങ്ങനെ അവൻ ആ പൂർണ്ണതയിലേക്ക് വന്നു. ഈ പൂർണ്ണത എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ 2:10 പത്താം വാക്യത്തിലും കണ്ടതാണ്. നിങ്ങൾ എത്ര പേരൊന്നും മറിച്ചു നോക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ മേല, എന്നാലും പറയാം. 2:10 വായിക്കുന്നത്, സകലത്തിനും ലാക്കും സകലത്തിലും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അതാ പൂർണ്ണതയാ ഇവിടെയും ആവർത്തിച്ച് പറയുന്നത്, കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി. അതാ 8 ആവർത്തിച്ച് പറയുന്നത്, 5:8, 2:10 ഒക്കെ പറയുന്നത്. ഈ 5:8 ചോദിച്ചിട്ട് ഇതിനോട് സാമ്യമുള്ള ഒരു വാക്യം എഴുതാൻ പറഞ്ഞാല് 2:10 ഒന്ന് എഴുതണം, ചിലപ്പം ചോദിച്ചെന്നിരിക്കും. 2:10 5:8 അതിന്റെ ആശയം സെയിമാണ്. 9 വായിക്കുന്നത്, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അനുസരിക്കുന്ന ഏവരും, ഹി ബിക്കെയിം ദ ഓതർ ഓഫ് ഇറ്റേണൽ സാൽവേഷൻ ടു ഓൾ ഹു ഒബേ ഹിം. അതാണ് അടുത്ത വാക്യത്തിന്റെ ഹെഡിങ്. ഹി ബിക്കെയിം ദ ഓതർ ഓഫ് ഇറ്റേണൽ സാൽവേഷൻ ടു ഓൾ ഹു ഒബേ ഹിം. അനുസരിക്കുന്ന ഏവർക്കും ക്രിസ്തു രക്ഷയുടെ ശാശ്വതമായ ഉറവിടം. അനുസരിക്കുന്ന ഏവർക്കും ക്രിസ്തു രക്ഷയുടെ ശാശ്വതമായ ഉറവിടം. അനുസരണത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തം ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിനെയാണ് നാം അനുസരിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും. അതാണ് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. രക്ഷയുടെ ദാതാവ് ഉറവിടവും കർത്താവാണെന്ന് തിരിച്ചറിയണം. യെശയ്യാവ് 45:17 നമ്മൾ വായിക്കുന്നത്, യെശയ്യാവ് 45:17 വായിക്കുന്നത്, നിങ്ങളോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടുമെന്ന് നൽകിയ വാഗ്ദാനം. അതാണ് ഐസയ്യ 45:17. അതിന്റെ പൂർണ്ണതയാണ്, ആ പ്രവചനത്തിന്റെ പൂർണ്ണതയാണ് രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്, രക്ഷയായിട്ട് രക്ഷിക്കപ്പെടും എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. 9 പറയുന്നത്, തന്നെ അനുസരിക്കുന്നവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതൻ ആയി തീർന്നു. 10 മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ദൈവസന്നിധിയിൽ നിന്നതുകൊണ്ട് നമുക്കൊക്കെ ഈ രക്ഷയുടെ കാരണഭൂതനായിട്ട് യേശുക്രിസ്തു മാറി എന്ന് നമ്മൾ വായിക്കുകയാണ്. വീണ്ടും 11 വാക്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന 2 പെട്ടെന്ന് ഞാൻ പറയാം. 11 വാക്യങ്ങളുടെ 2 പെട്ടെന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. പലപ്പോഴും ഞങ്ങളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമായത് കേട്ടോ, ഞാനത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ വിഷമം. ചിലർക്ക് എത്ര തെളിയിച്ചു കൊടുത്താലും വിഷമോ, അത് കിട്ടത്തില്ല. 12 വാക്യത്തിൽ പറയുകയാണ്, ഇവിടെ പൗലോസ് ഇച്ചിരി കുറ്റപ്പെടുത്തുക, ഈ ജനങ്ങളെ ഇച്ചിരി കുറ്റപ്പെടുത്തുക. എന്നാ പറയുന്നേ, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണമെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ എന്ന് പറയുക. 2 പറയാനായിട്ടുള്ളത്, ഒന്ന്, ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ദി ഓറക്കിൾസ് ഓഫ് ഗോഡ്. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി ഓറക്കിൾസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ബാലപാഠങ്ങൾ, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ബാലപാഠങ്ങൾ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ലിക്വിഡ് ഫുഡ് ആൻഡ് സോളിഡ് ഫുഡ്. ലിക്വിഡ് ഫുഡ് ആൻഡ് സോളിഡ് ഫുഡ്, ലഘുഭക്ഷണവും കട്ടിയുള്ള ഭക്ഷണവും, ലഘുഭക്ഷണവും കട്ടിയുള്ള ഭക്ഷണവും, ലിക്വിഡ് ഫുഡ് ആൻഡ് സോളിഡ് ഫുഡ്. അതിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ദി ഓറക്കിൾസ് ഓഫ് ഗോഡ്. ഈ വിശ്വാസം സ്വീകരിച്ച സഭയിലെ അംഗങ്ങളായിട്ട് നാളുകളേറെ കഴിഞ്ഞെങ്കിലും അവരിപ്പോഴും വിശ്വാസ കാര്യങ്ങളിൽ അറിവില്ലാത്തവരാണെന്നാണ് പൗലോസ് പറയുന്നത്. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായി നിങ്ങൾ ഓരോരുത്തരും, ഈ എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടതാണ്, പക്ഷേ നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ വീണ്ടും ഉപദേശിച്ചു തരേണ്ട ആവശ്യം വന്നിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. അതായത് നമുക്കറിയാം, ഒരു കൊച്ചുകുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് ഒരു വയസ്സ് വരെയൊക്കെ പാല് തന്നെയാ കൊടുക്കാൻ, അല്ലെങ്കിൽ ആറുമാസത്തോളം എങ്കിലും പാല് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടുത്തെ അമേരിക്കയിലെ ഡോക്ടർമാരൊക്കെ മൂന്ന് മാസം ആകുമ്പോൾ മുതൽ, അതോ അവർ കുറച്ചുകൂടെ താമസിച്ചാണോ എന്ന് എനിക്കറിയാൻ മേല, എന്തായാലും ഒരു ആറുമാസം കഴിയാതെ നമ്മൾ സോളിഡ് ഫുഡ് ചെറുതായിട്ടെങ്കിലും ഒന്നും കൊടുത്തു തുടങ്ങത്തില്ല. അപ്പൊ പൗലോസ് ശ്രമിക്കണം, എബ്രായ ലേഖന കർത്താവ് ഇവിടെ പറയുന്നതായ കാര്യം, കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കണം, നിങ്ങൾ കപ്പയോ ഇറച്ചിയൊക്കെ തിന്നുകയൊക്കെ ചെയ്യേണ്ട ആൾക്കാരാണ്, പക്ഷെ ഇപ്പോഴും നിങ്ങൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നത്. നിങ്ങൾ ടീച്ചേഴ്സ് ആവേണ്ടിയവരാണ്, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ശിഷ്യന്മാരായിട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. നിങ്ങളുടെ ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അപ്പം വിശ്വാസത്തിന്റെ ബാലപാഠം പിന്നെയും പിന്നെ ഉരുട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ അതിൽ പഠിപ്പീരന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആൾക്കാർക്ക് ആർക്കും വേദപുസ്തകം പഠിക്കാനും നമുക്ക് താല്പര്യമില്ല. നമുക്ക് ഇച്ചിരി ഊളാച്ചി കള്ളുമൊക്കെ അടിച്ച് രണ്ടു പേരെ കുറ്റവും പറഞ്ഞ് അഞ്ച് ഷിഫ്റ്റും ചെയ്ത് ഇങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് താല്പര്യം, വേറെ ഒരു താല്പര്യം നമുക്കില്ല. എന്നിട്ട് നമ്മൾ സഭയും കുറ്റം പറയും, എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക നമ്മുടെ താല്പര്യം. പോട്ടെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമല്ല, പക്ഷെ മനസ്സിലാക്കാൻ പറയും. എന്തെല്ലാം പഠന പദ്ധതി, കഴിഞ്ഞ ആഴ്ചയിലാണെങ്കിലും ദിവ്യബോധനത്തിന്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് അതിനുള്ള പദ്ധതികൾ ധാരാളം നമുക്കുണ്ട്. അപ്പം ഇപ്പൊ നമുക്ക് പഠന പദ്ധതികളൊന്നും ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തില്ല. തിരുവചന ഭാഷയുണ്ട്, ദിവ്യബോധനമുണ്ട്, സൺഡേ സ്കൂൾ പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട്. എത്ര മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കക്കാരെ ലജ്ജിപ്പിക്കാൻ ഞാൻ ചോദിക്കുക, നിങ്ങൾ എത്ര പേര് കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ വിടുന്നു? നിങ്ങൾ കരാട്ടയ്ക്കും സ്വിമ്മിങ്ങിനും കൊണ്ട് കൃത്യമായിട്ട് വിടുമല്ലോ, ഡാൻസ് കളിപ്പിക്കാൻ വിടുമല്ലോ, നിങ്ങൾ സിനിമാറ്റിക് ഡാൻസും കവറ ഡാൻസും പഠിപ്പിക്കാൻ പിള്ളേരെ വിടുമല്ലോ. നിങ്ങൾ എത്ര പേര് അത്ര ഉത്സാഹത്തോടുകൂടി ഒരു ഒരു സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ വിടുന്നുണ്ട്? ഞാൻ ചോദിക്കുക, ഞാൻ വെല്ലുവിളിക്കുക നിങ്ങളെ. അത് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ നാട് നിങ്ങൾ നടന്ന് സഭയെ കുറ്റം പറയും, ഇതാ നമ്മുടെ കലാപരിപാടി ഇതാ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലേ, എബ്രായ ലേഖന കർത്താവ് ഇച്ചിരി ശക്തമായിട്ട് അന്നത്തെ ആൾക്കാരോട് പറഞ്ഞു. അങ്ങനെയാണ് 2000 വർഷം കഴിഞ്ഞപ്പോഴത്തെ കാര്യം പറയണോ? ആദ്യത്തെ 60 വർഷത്തിൽ തന്നെ ഈ പരിപാടിയെ കാണിക്കുന്നത്, പിന്നെ 2000 വർഷം കഴിഞ്ഞപ്പോഴത്തെ കാര്യം പറയണോ? പോട്ടെ, ഞാൻ സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ മുതൽ തുടങ്ങണം. അപ്പനും അമ്മയ്ക്കും ഈ കർത്താവ് ദൈവം ഉണ്ടെന്നും ഇനി അവൻ വരുമെന്നും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അവന് വേണ്ടി കാത്തിരുന്ന് ചെയ്യേണ്ടതാണെന്നോ ഒക്കെ ബോധ്യം ഉള്ളിൽ വരുമ്പം ഇതൊക്കെ ചെയ്യാൻ തോന്നും. അതില്ലാത്തടത്തോളം നമുക്ക് ഇതൊക്കെ ഈസി ഗോയിങ് ആവും. എന്നാ പറയാനാ, ഈ സന്നിധി പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരും അങ്ങനെ അല്ലാന്ന് എനിക്കറിയാം, ഞാൻ എന്റെ സങ്കടം കൊണ്ട് അങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു വിശ്വാസ വളർച്ചയിൽ ഓരോ വിശ്വാസിക്ക് ഉത്തരവാദിത്വം വേണം. നിങ്ങൾ ലോകപരിജ്ഞാനം ആർജിക്കാൻ ശ്രമിക്കുന്നത് പോലെ, ഇപ്പം ഒരു രാജ്യത്തിന്റെ നിയമം അറിയത്തില്ല എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് അല്ല, എനിക്ക് കാനഡയുടെ നിയമം അറിയാൻ മേല, എനിക്ക് ഇന്ത്യയിലെ നിയമം അറിയാൻ മേല, അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അമേരിക്കയുടെ നിയമം എനിക്ക് അറിയാൻ മേലായിരുന്നു, ഒരു കോടതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും വലിയ ക്രൈം അത്. അത് അങ്ങനെ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല, എനിക്ക് നിയമം അറിയാൻ മേലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പഠിക്കണം, അത് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഡിസിപ്ലിൻ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് പറയുക. അതുകൊണ്ട് നമുക്ക് ആ ഒരു തഴക്കത്താലുള്ള ഒരു അഭ്യസനം നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇപ്പോഴും ശുഭഹോരാടർത്ഥവും മനോഹരത്തിന്റെ അർത്ഥം നമ്മൾ പഠിച്ചോട്ടി, കുഴപ്പമില്ല, നമ്മൾ ഈയിടെയാണല്ലോ ജനിച്ചത്, നമ്മൾ വളർന്നു വന്നേ പറ്റൂ. ഒരു വിശ്വാസം ജനിക്കുമ്പോൾ മുതൽ അവന്റെ ജീവിതം വരെ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടതായ കാര്യങ്ങളാണിത്. വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രാഥമിക പാഠങ്ങളിൽ കഴിയുന്നവരാണ് പാല് കുടിക്കുന്ന ശിശുക്കൾ എന്നാണ് പൗരസ്ലിഹ പറയുന്നത്. വിശ്വാസത്താൽ വളർച്ച പ്രാപിച്ചവർ നന്മയും തിന്മയും വിവേചിച്ചറിയുന്നു, ആത്മീക മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കട്ടിയുള്ള ആഹാരമല്ല പാലത്രേ നിങ്ങൾക്ക് വേണ്ടിയതെന്ന് വന്നിരിക്കുന്നു. എങ്കിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്കും കട്ടിയുള്ള ആഹാരത്തിലേക്ക് വളരാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് മിനിറ്റ് കൂടി അവസാനിക്കുന്നുണ്ട്. രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ ആശയം കൂടി എനിക്ക് പറയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ഇതുവരെ കുമ്പസാരിക്കാത്തവരുണ്ടെങ്കിൽ ദയവേത് കുമ്പസാരിക്കണം. കാരണം പാപമോചനത്തിന് നമുക്കുള്ള സഭയിൽ കർത്താവ് നൽകിയിരിക്കുന്ന കൂദാശയാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറഞ്ഞു. അടുത്ത എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളത് തുടങ്ങുന്നത് തന്നെ അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്നും പറഞ്ഞ തുടങ്ങുന്നത്. അതിലേക്ക് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അതിൽ പരാമർശിക്കുന്നില്ല. നിങ്ങൾ മാനസാന്തരം മനുഷ്യന് വേണം. ഈ മാനസാന്തരം ഉണ്ടാകുന്ന ഒരു പാപം ഏറ്റുപറയും. മാനസാന്തരം ഉണ്ടായ അടുക്കള കയറി പറഞ്ഞാൽ പോരാ, ദൈവം അത് കേൾക്കത്തില്ല. നിങ്ങൾ അത് മനസ്സിലാക്കണം. യോഹന്നാൻ 20-ാം അധ്യായം 21-ൽ പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു സ്വർഗത്തിൽ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നു സ്വർഗത്തിൽ മോചിക്കപ്പെടാതിരിക്കുന്നു. ഈ കൂദാശ സഭയിൽ ദൈവനമ്പരാൻ സ്ഥാപിച്ചത് X or Y പുരോഹിതൻ കർത്തവപ്പായിട്ടിരിക്കുന്ന അകത്തെ വ്യക്തി, അയാളെ ദൈവം വിധിച്ചോളൂ, അയാളെ വിട്ടേരെ, ആ വ്യക്തിയെ നിങ്ങൾ വിട്ടേരെ. യേശുക്രിസ്തുവിന്റെ കൽപ്പനയനുസരിച്ച് പാപങ്ങളെ ഏറ്റുപറയാൻ സാധിക്കണം. സദൃശ്യവാക്യം 28:13-ൽ നമ്മൾ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 28:13-ൽ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. 32-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ ആകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. ഈ ഭാഗ്യാവസ്ഥയിലേക്ക് ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എന്റെ അസ്ഥി അതിനു മുമ്പ് പറയുക, എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ നാവിനൊരു വേദന, നടുവിനും വേദന, മുട്ടിനൊരു വേദന, ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങളുടെ വിമോചനം കിട്ടിയെങ്കിലേ ഈ മോചനം കിട്ടും. നിങ്ങൾ MRI സ്കാൻ വേണേലും എടുത്തു നോക്കിക്കോ, എല്ലാ സ്കാനിങ് എക്സ്റേ എടുത്തു നോക്കിക്കോ, ഇതിന്റെ ഒന്നും കാരണം കണ്ടുപിടിക്കാൻ പറ്റിയല്ല. ഈ വേദന നിങ്ങളുടെ ആത്മാവിന്റെ വേദനയാണ്. അത് ലംഘനം ഏറ്റു പറയുമ്പോൾ, അതാ ഇവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത്, എന്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു കഷ്ടാനുവാഴ്ചയിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുക. ഇതാ കണ്ടെത്താവുന്ന ഒരു കാലം. ഇവിടെ യഥാർത്ഥമായ പാപമോചനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പാപബോധം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം, അനുതാപം ഉണ്ടാകണം, ഏറ്റുപറച്ചിൽ ഉണ്ടാകണം, ഇനി പാപം ചെയ്യില്ല എന്ന തീരുമാനം ഉണ്ടാകണം. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു വാക്ക് വരുമ്പോഴേ, ലൂക്കോസ് 6:45 നമ്മൾ വായിക്കുന്നുണ്ട്, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത്. നമ്മുടെ ഹൃദയം നിറഞ്ഞ് എനിക്ക് പാപം ചെയ്തു, ഞാൻ ബീഡി വലിച്ചത് തെറ്റല്ല, ഞാൻ കള്ളുകുടിച്ചത് തെറ്റല്ല, ഞാൻ അസൂയപ്പെട്ടത് തെറ്റല്ല എന്ന് നിന്റെ മനസ്സ് പിശാചങ്ങനെ നിന്നെ പഠിപ്പിക്കുന്നെങ്കിൽ ഓക്കെ. വേദവസ്തു അനുസരിച്ചാണെങ്കിൽ, ന്യായപ്രമാണം അനുസരിച്ചാണെങ്കിൽ നീ പാപം ഇന്ന ഇന്നതാണ് ഏകദേശം 687 പാപത്തോളം വേദവസ്തുത്തിൽ പറയുന്നുണ്ട്. അതെല്ലാം പാപം തന്നെയാണ്. പാപം സിൻ ഈസ് ഓൾവേസ് സിൻ. മോഡേൺ സൈക്കോളജി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ദർ ഇസ് നോ സിൻ, ദർ ഇസ് ഓൺലി വീക്ക്നെസ്. അത് അത്ര ഫൂളിഷ്നെസ്സും അത് പിന്നെ സാത്താന്റെ പഠിപ്പിക്കലുവാ. വീക്ക്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. പാപം പാപമാണ്. ആ പാപത്തെ പാപമായിട്ട് തിരിച്ചറിയണം. ഇന്ന് വീക്ക്നെസ് ആയതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ ജീവിതമൊക്കെ ഇത്രയും കുത്തഴിഞ്ഞ് ജീവിക്കുന്നത്. എല്ലാം വീക്ക്നെസ് ആണെന്നാ പറയുന്നത്. കുത്തഴിഞ്ഞ് പോകുന്നത് എന്തുകൊണ്ടാ? ഇവിടെ ഇത്രയും ലിബറൽ ആയിട്ടും റേപ്പിന്റെ പെർസെന്റേജ് ഈ അമേരിക്കയിൽ ഏറ്റവും കൂടുന്നത് എന്തുകൊണ്ടാ? പഠിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഈ ലൈസൻസിങ് അല്ല, വീക്ക്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് ലൈസൻസിങ് അല്ല മൊറാലിറ്റിയുടെ പിവോട്ടായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു യാഷ്ടിക് ആയിട്ട് നിൽക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുക. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ പാപബോധം ഉണ്ടെങ്കിൽ ആ പാപം തിരിച്ചറിയാനോ അത് ഏറ്റുപറയാനോ നമുക്ക് സാധിക്കണം. യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 18 Isaiah 1:18 Isaiah 1:18 വായിക്കുന്നു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞു പോലെ. വാദിക്കണം. ആ വാദിക്കാൻ വേണ്ടിയാ കർത്തവപ്പായോട്ടിരിക്കുന്ന പിന്നെ വക്കീലിന്റെ സഹായത്തോടുകൂടി നിങ്ങൾ ദിവസങ്ങളിൽ വാദിക്കുന്നത്. അങ്ങനെ വാദിക്കുമ്പോഴാ രക്താംബരം പോലെ ആയിരുന്നാലും അത് പഞ്ഞു പോലെ ആയിത്തീരുന്നത്. ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ദൈവത്തോട് പറയുന്ന കാര്യം. ഒരു പുരോഹിതനും അങ്ങനെ ഏതെങ്കിലും കുമ്പസാര രഹസ്യം ഏതെങ്കിലും പുരോഹിതം ഏറ്റു പറയും, എവിടെയെങ്കിലും വിളിച്ചു പറയുകയാണ്, അയാളെ ദൈവത്തിന് നീ കണക്ക് കൊടുക്കേണ്ടയാളാണ്, നിങ്ങൾ അതൊന്നും പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, ദൈവത്തിന്റെ സന്നിധിയിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മുടെ ഈ വേദനയും പ്രയാസവും ആത്മീക മാന്യതയൊക്കെ മാറിയിട്ട് വിശുദ്ധിയിലേക്ക് ഉയരാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്ന നല്ല അവസരമായി നോയമ്പ് ഉപവാസങ്ങളുടെ ദിവസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ അനുതാപത്തോടുകൂടി വിശുദ്ധിയിലേക്ക് ഉയരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഇളയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എനിക്ക് പൊതുവായിട്ടൊരു കാര്യം പറയാനായിട്ടുണ്ട്. അടുത്ത ആഴ്ചയിലോ അതിൻ്റെ പിന്നത്തെ ആഴ്ചയിലും ഒക്കെ, അടുത്ത ആഴ്ചയിലൊക്കെ കുംഭസാരത്തിൻ്റെ ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് ദയവായി അടുത്ത ആഴ്ച മുതൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതിൻ്റെ തന്നെയല്ല, ഈസ്റ്റ് കഴിയുന്നുണ്ട്, ഞാൻ നാട്ടിലൊന്ന് പോകുന്നുണ്ട്, പിന്നെ മെയ് ആദ്യത്തെ ആഴ്ചയിലാണ് തിരിച്ചു വരുന്നത്. അന്നേരം നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും 5 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. സംശയങ്ങളുള്ള ദയവായി നിങ്ങൾ എഴുതി ചോദിക്കണം, നിങ്ങളെ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ കാര്യങ്ങളിൽ നമുക്കത് വിശദമായിട്ട് പഠിക്കാൻ പറ്റും, നമ്മുടെ ക്ലാസ്സുകൾ തീരുകയും ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും അക്കാര്യത്തിൽ സഹകരിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൊതുവായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
അടുത്ത വ്യാഴാഴ്ച ക്ലാസ് എടുക്കുവോ ഇല്ലയോ?
അടുത്ത വ്യാഴാഴ്ച ബുദ്ധിമുട്ടായിരിക്കും ആന്റി, എനിക്ക് കുംഭസാരം ഞാൻ ഈ ആഴ്ച മുതൽ തുടങ്ങണം, അപ്പം അത് സാധിക്കത്തില്ലായിരിക്കും.
അടുത്ത ആഴ്ച തൊട്ട് ഏപ്രിൽ 1st വീക്ക് വരെ അച്ഛൻ ക്ലാസ് എടുക്കത്തില്ല. പക്ഷെ അതിന് പകരം വേറെ ആരെങ്കിലും, നമ്മൾ ഈ കഷ്ടാനുഭവാഴ്ച കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും അതിന് പകരം കണ്ടുപിടിക്കുന്നതായിരിക്കും.
ശരി, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാവാം, ദൈവത്തിന് സ്നേഹവും ഏകജാതനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസവും കൂട്ടായ്മയും ഞങ്ങൾ എല്ലാവരോടും. ദൈവം നമ്പുരാനെ, ഞങ്ങൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യത്തോടും ബലഹീനങ്ങളായ ഞങ്ങളുടെ നോയമ്പ് ഉപവാസങ്ങളോടും കർത്താവ്, ഞങ്ങൾ എല്ലാവരുടെയും കുടുംബങ്ങളോടും ദൈനംദിനമായ ഞങ്ങളുടെ എല്ലാ നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കും മാറാകണമേ. എല്ലാവരും കഷ്ടാനുഭവത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്ന് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കാൻ ദൈവം ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
താങ്ക് യു.